ദൈവം നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ സകല ജാതികളുമായുള്ളവരേ, യഹോവയെ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരേ, അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ടു രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നവ നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നവ നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചോളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾട്ടി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയാൻ തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ദൈവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതു തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമള്ളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ ശേഷം ഉപേക്ഷിക്കരുതേ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പന ഒഴിവിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയനും നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുന്നവരായി ശവിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫലസിക്കുന്നു. നിന്നെ അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടുവരുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. പോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ. നിന്റെ ന്യായ പ്രമാണം എന്റെ എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോട് പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായി മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ എന്റെ വചനത്തെ അടിയൻ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയുമെങ്കിലേക്ക് പെരുമാറാട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നോണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശയ്ക്ക് മാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്തു ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്റെ വഴികളെ വിചാരിച്ചു. എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി. ഞാനോ പൂർണ്ണഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തകോണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശിച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കയാൽ ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളു? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലാതാനും നിന്റെ ദൈത്യത കണ് എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വാഴ് എന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ നിന്നെ സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചോളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനെല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവെച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവേൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തവന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനത്തികൾ ഒഴുകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു ബാറുക്കുമോൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നുമെന്നേക്ക് തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിയും നമ്പുരാൻ, പരിശുദ്ധൻ 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 സ്വയങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ കർത്താവിൽ അംഗീകരിച്ചവരെ, പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠർക്കും വിശ്വാസ സമൂഹത്തിനും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജശേഖൻ, എന്റെ പ്രാരംഭ സമയം അത്യാവശ്യ ചില കാര്യങ്ങളിൽ സംബന്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ബലഹീനനായ ഞാൻ ഈ കർമ്മം ആരംഭിക്കുന്നത്. ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടാണല്ലോ മുൻപോട്ട് പോകുന്നത്. അമേരിക്കയിൽ ഏകദേശം 200,000 കൂടുതൽ ആളുകൾ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഇന്ത്യയും ഭയാനകമായിട്ട് ഈ മാറാരോഗം പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയവനാ ദൈവം ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും ക്ഷേമമായും നമ്മളെയൊക്കെ കാത്തു പരിപാലിച്ച ആ വലിയ തിരുനാമത്തിന്റെ മുമ്പിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശ്ലീബ പെരുന്നാളിന് ശേഷം ആരാധനാ വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ആ ശ്ലീബയുടെ തണലിൽ അഭയപ്പെടുവാനും രക്ഷാകരമായ കുരിശിൽ ശരണപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷയെയും സന്തോഷത്തെയും നിലനിർത്തുവാനും വലിയവനായ ദൈവം തമ്പുരാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സഭയും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനിക്ക് വേണ്ടിയും എല്ലാ തിരുമേനിമാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഭദ്രാസന ചുമതല വഹിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ സക്കരിയാമാർ അപ്രയം തിരുമേനിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിപ്പാൻ നമ്മൾ പ്രത്യേകമായ സമയം കണ്ടെത്തണം. സമാധാനത്തിലേക്ക് സഭ നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് ഒരു ദൈവികമായ ശുശ്രൂഷയുടെ മഹത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്രകാരം നമ്മുടെയൊക്കെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ ദൈവം ശക്തി നൽകട്ടെ. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം 23 മലങ്കര സഭ പ്രത്യേകമായി ഓർക്കേണ്ടുന്ന ഒരു പുണ്യ പിതാവിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് പിൽക്കാലത്ത് ശ്രീലങ്കയിലും അതോടൊപ്പം തന്നെ ബ്രഹ്മവാറിലും ഗോവയിലുമൊക്കെ തന്റെ സുവിശേഷ ദൗത്യം നിർവഹിച്ച് കത്തോലിക്ക സഭയുടെ ലാറ്റിൻ റൈറ്റിലൂടെയാണ് അദ്ദേഹം വൈദിക വൃത്തിയും ഒരു പിതാവിന്റെ സ്ഥാനവുമൊക്കെ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ അനുഷ്ഠിച്ചതെങ്കിൽ പിൽക്കാലത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് കടന്നുവന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ ബിഷപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു കാത്തലിക് ലാറ്റിൻ റൈറ്റിൽ നിന്ന് ഓർത്തഡോക്സ് സമൂഹത്തിലേക്ക് കടന്നുവന്ന് അതോടൊപ്പം അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ഗോവ മുതൽ മാംഗ്ലൂർ വരെയുള്ള തീരദേശങ്ങളിലെ ധാരാളം വിശ്വാസികൾ ആ പിതാവിനോടൊപ്പം മലങ്കര സഭയിലേക്ക് കടന്നു വരികയും ആ ദേശത്ത് ഇക്കാലത്ത് ഒരു ഭദ്രാസനം വരെ ബ്രഹ്മവാർ ഭദ്രാസനം വരെ ഉണ്ടാകുവാൻ ദൈവം സാധ്യമാക്കിയ ഒരു പുണ്യ പിതാവാണ് അൽവാറിസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത. തികഞ്ഞ ഒരു ദൈവസ്നേഹിയും അനുഗ്രഹീതനായ ഒരു സത്യ അന്വേഷിയും നിഷ്കളങ്കമായ ജീവിതം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ജീവിച്ച ഒരു പുണ്യപിതാവാണ്. അദ്ദേഹത്തിന്റെ കബറടക്കിയിരിക്കുന്ന ഗോവയിലെ പനാജി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ അനുഗ്രഹീതമായ പെരുന്നാൾ എല്ലാ വർഷവും നടത്തപ്പെടാറുണ്ട്. നമ്മുടെ തലമുറയ്ക്കും ഈ ഒരു അനുഗ്രഹീതമായ സന്ദേശം പകർന്നു കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ ദൈവം ശക്തി നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ഗീതം ആലപിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ എന്നാരംഭിക്കുന്ന ഒരു ഗീതം സുപരിചിതമാണ്. നമുക്ക് ചേർന്ന് പാടാം. ദയവായി എല്ലാവർക്കും പാടാനുള്ള അനുവാദമുണ്ട്, പക്ഷേ മ്യൂട്ട് ചെയ്യുവാൻ മറന്നുപോകരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായ തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായ തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ, ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത വിൻ മുൻപിൽ ഇത്രത്തോളവിനെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ
ദാവും പുത്രനും പരിസ്ഥരുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നന്ദി ഏകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിരിക്കുന്നതിനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ആത്മനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ദുഷ്ടതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശേരജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ സമുദ്രത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനിയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള കന്യാമൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഭരിക്കുമോ എന്റെ കർത്താവേ, പ്രവാസമേറ്റ് അനുഗ്രഹകരമായും ആശ്വാസകരമായുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും ആക്കി തീർക്കണമേ. ഈ സമയത്തെ ദുഷ്ടനിൽ നിന്നും വഞ്ചകനായ അയൽക്കാരിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സാത്താനിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കണികളിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സാംക്രമിക രോഗങ്ങളിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധതയുണ്ടാക്കുന്ന പഠനങ്ങളിൽ നിന്നും പാപവിരുദ്ധതകളിൽ നിന്നും അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വൈരികളിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുക്കളിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തികളിൽ നിന്നും നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ ദയയാൽ പരിഭാഗത്തിലുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവനെ ഗുണകരമായിട്ടുള്ളതും നിന്റെ കർത്തൃത്വത്തിങ്കൾ പ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങൾ നടത്തണം. എനിക്ക് മതിയായ ആരോഗ്യം ഞങ്ങൾക്ക് പ്രയോജനമുള്ള തരം ആത്മീയ പരിപാലനം കൊണ്ട് ഞങ്ങളെ പോറ്റണമേ. അക്രമത്തെ ദേഷിക്കുകയും അപകാരത്തെ വിട്ടോടി ഒളിക്കുകയും പാപത്തെ വെറുക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യുവാനും എന്റെ പിതാക്കന്മാരെ അനുസരിപ്പാനും എന്റെ ഭരണക്കാർക്ക് കടപ്പെടുവാനും എന്റെ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾ ചാച്ചക്കാരെ ബഹുമാനിപ്പാനും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്നെ പരിഭാഷിത നാമം മഹത്വപ്പെടുവാനിടയാകണമേ. അത് നിന്റെ വിശുദ്ധ കന്യകമർത്തമറിയാമിന്റെ എന്നിപ്പിയന്മാരുടെ സ്നേഹന്മാരുടെ സഹോദരന്മാരുടെ മാധ്യാന്മാരുടെ പാടുകളാൽ തന്നെ ആമീൻ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഇന്ന് വിശ്വബോധ പ്രാർത്ഥനയിൽ പ്രഭാതത്തിൽ സംഗമിക്കുന്ന വിശ്വാസ സമൂഹമേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും ഈ പ്രാർത്ഥനാ സംഗമത്തിലൂടെ അനേക വചനം പഠിക്കുവാൻ, അനേക പ്രാവശ്യം വചനത്തിലൂടെ ജ്ഞാന ചിന്തകൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ സമൃദ്ധമായി പ്രാപിക്കുവാനൊക്കെ വലിയവനായ ദൈവം നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രാർത്ഥനാ വിഷയങ്ങളുമായി നമ്മൾ ദൈവത്തെ സമീപിച്ച എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധനായ ദൈവത്തിന്റെ സ്വർഗീയമായ കൃപയും സൗഖ്യവും ധാരാളം പ്രാവശ്യം അനുഭവിക്കാനുള്ളൊരു മുഖാന്തരവും ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളോടൊപ്പം സഹോദര സഭകളിലെ വിശ്വാസ സമൂഹവും പലപ്പോഴും ഇതിൽ സംബന്ധിക്കാറുണ്ട്. ചില പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ സംബന്ധിച്ച വാർത്തകളൊക്കെ പറയുമ്പോൾ അത് വലിയ സന്തോഷവും അവർക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. ഇന്നും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ധാരാളം പേരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള മുഖാന്തരമായി ഇത് തീരട്ടെ. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിന്റെ മധ്യത്തിൽ അല്പസമയം ആധ്യാത്മിക ഊർജം വീണ്ടും നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കപ്പെടുവാൻ, ധന്യമായ ചിന്തകൾ ഇന്ന് ലഭിക്കുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, ഇത്രയും പ്രാർത്ഥനകളുടെയും ഇത്രയും ധ്യാന ചിന്തകളുടെയും പ്രസംഗത്തിന്റെയും ഒക്കെ ആവശ്യമുണ്ടോ? ചിലപ്പോഴൊക്കെ ആഴ്ചകൾ തോറും മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് ദേവാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലോ ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖം ഭാവം മാറുകയും ആ മുഖഭാവത്തോടൊപ്പം അവരിങ്ങനെ പറയാനും സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും അതിന്റെ ആവശ്യമുണ്ടോ? ഓൾട്ടർനേറ്റ് സൺഡേസ് മതിയല്ലോ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആഴ്ചകളിൽ മതിയല്ലോ. കാരണം എത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കതിന്റെ അതിനോടുള്ള സമീപനം വ്യത്യസ്തമാകാറുണ്ട്. എങ്കിലും ആ കഴിച്ച ആഹാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാനുള്ള ഭൗതികമായ ഊർജം നിശ്ചയമായും അതിലൂടെ ലഭിക്കാറുണ്ട്. ഞാൻ അതും പ്രസംഗവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ തരത്തിലാണെന്ന് ആരും തെറ്റിദ്ധരിച്ചതിനെ വ്യാഖ്യാനിക്കരുത്. അതുപോലെ ദൈവവചനം കേൾക്കുകയും ദൈവവചനം ശ്രവിക്കാൻ നമ്മുടെ സമയം മാറ്റിവെക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കൂട്ടിമുട്ടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായ ദൈവകൃപ സമൃദ്ധമായി ലഭിക്കാനുള്ള ഒരവസരം ആണ്. പലപ്പോഴും നമുക്ക് തോന്നും ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടി ആരൊക്കെയോ മുൻഗാമികളോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോ, ഒരുപക്ഷെ മാതാപിതാക്കളാകാം, നമ്മളെ സ്നേഹിക്കുന്നവരാകാം, നമ്മുടെ കൂട്ടുകാരാകാം, ഇടവക അംഗങ്ങളാകാം, ആരൊക്കെയോ ഏതൊക്കെയോ സ്ഥലങ്ങളിലിരുന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തപ്പോഴും ദൈവം നമ്മെ നടത്തുന്നത്. അപ്പൊ നമുക്കൊരു ചുമതലയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂലം മറ്റുള്ളവർക്കും അതിന്റെ അനുഗ്രഹവും കൃപയും ലഭിക്കും. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് മൂലം നമുക്കും നമ്മുടെ ജീവിതത്തിനാവശ്യമായ ധന്യമായ നന്മകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വചന ശുശ്രൂഷയുടെ അവസരമോ പ്രാർത്ഥനയുടെ നിമിഷമോ ലഘൂകരിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്രകാരം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൽ വളരെ ചെറുചുറുക്കൂടെ ആധ്യാത്മിക നേതൃത്വം നൽകുകയും ഏൽപ്പിക്കപ്പെട്ട ഏത് ചുമതലയും ഭംഗിയായും ശുഷ്കാന്തിയോടും കൂടി നിർവഹിക്കുവാൻ ദൈവം പ്രത്യേകമായി നിയോഗം നൽകുകയും മുൻപ് വൈദിക സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ച് ഇപ്പോൾ MMVSന്റെ ചുമതല അഭിവന്യ സെക്രിയാസ് മാർ അപ്രയം തിരുമേനി നൽകിയ സമയം മുതൽ വളരെ ശക്തമായി സ്ത്രീജനങ്ങൾക്കും കുടുംബ ജീവിതം നയിക്കുന്നവർക്കുമൊക്കെ നല്ല ചിന്തകൾ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ യഥാർത്ഥത്തിൽ സൗത്തോസ് ഭദ്രാസനത്തിലൂടെ കൊടുങ്കാറ്റ് പോലെയായിരുന്നു, വചന ശുശ്രൂഷയുടെ പെരുമഴയായിരുന്നു. അതിനൊക്കെ നേതൃത്വവും അനുഗ്രഹീതമായ കൃപകളുമൊക്കെ പകർന്നുകൊണ്ട് ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു വൈദികനാണ് ബഹുമാനപ്പെട്ട PC ജോർജ് അച്ഛൻ. കോട്ടയം സ്വദേശിയാണ്. ഇപ്പോൾ ഡിട്രോയിറ്റിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദേവാലയത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഇന്ന് നമ്മൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ഫാദർ PC ജോർജ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനെ ദൈവം കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. വചന ശുശ്രൂഷയ്ക്കായിട്ട് കേൾക്കുന്ന നമ്മളെയൊക്കെയും ദൈവം നമ്പുരാൻ അനുഗ്രഹീതമായ ആധ്യാത്മിക ഊർജം കൊണ്ട് നിറയ്ക്കട്ടെ. രോഗികളായിരിക്കുന്നവരോട് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാഠപുസ്തകത്തിലെ ഒരു ഗീതം കൂടി ആലപിക്കാം. അതിനുശേഷം വന്നനായ PC ജോർജ് അച്ഛൻ നമ്മളോട് വചന ശുശ്രൂഷ നിർവഹിക്കും. എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. നമുക്ക് ആ ഗീതം ഒരുമിച്ച് പാടാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തിടട്ടെ തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തിടട്ടെ സ്നേഹത്തിലൂടെ എല്ലാം കാടുവാ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണവേ, ദിവ്യ ശോഭയാൽ എന്നെ നടത്തണവേ, എന്നിൽ നിൻ സ്വഭാവം പകരണവേ, ദിവ്യ ശോഭയാൽ എന്നെ നടത്തണവേ. അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേടവേ, തിരുനാമമുയർത്തിടട്ടെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവരെ അങ്ങേ വാഴിനായി മാത്രം തീരണവേ, ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവരെ അങ്ങേ വാഴിനായി മാത്രം തീരണവേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തിടട്ടെ തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തിടട്ടെ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ, ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, വന്നിയ വൈദിക ശ്രേഷ്ഠദേവരുമേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും സുബോർ അപ്രയൽ വന്ന് ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവമടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ചില തിരക്കുകൾ കൊണ്ടൊക്കെയാണ് ജീവിതത്തിന്റെ ആഗ്രഹിക്കുന്നത്, ചില തിരക്കുകൾ കൊണ്ടൊക്കെയാണ് ഈ സമയത്ത് മിക്കവാറും ഒന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പലപ്പോഴും രാജേഷനൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചില തിരക്കുകളൊക്കെ ആയിപ്പോയതുകൊണ്ട് ഈ സമയം ക്രമീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് നാളുകളായിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വന്നതെങ്കിലും അനുഗ്രഹീതമായി പ്രിയപ്പെട്ട രാജേഷച്ചന്റെയും ഐസക് അച്ഛന്റെയും ഒക്കെ നേതൃത്വത്തില് ഭംഗിയായിട്ട് ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട മാമനച്ചന് വി സി വർഗീസ് അച്ഛൻ തുടങ്ങി നമ്മുടെ വൈദിക ശ്രേഷ്ഠ എല്ലാവരും പ്രാർത്ഥനയോടും താല്പര്യത്തോടും കൂടി ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വാക്കുകളൊന്നും അധികം കൂടാതെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് നമ്മുടെ തീം ചിന്താവിഷയം സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ താല്പര്യത്തോടുകൂടി ജാഗ്രതയോടും ഉണർവോടും ഉത്സാഹത്തോടും പരിശുദ്ധാത്മ നിറവോടും കൂടി അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതായ വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ട മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരുന്നത് അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി അതിന്റെ കൊമ്പുകൾ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതുകൊണ്ട് ഈ കാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിച്ച് രണ്ടാമത്തെ വരവിന് വേണ്ടി ജാഗ്രതയോടും ഉണർവോടും കൂടി ഇരിക്കണം. ഈ സന്ദേശമാണ് ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലെ വായനകളിലെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ്. അതിനുശേഷം പുതിയ ആരാധനാവർഷം ആരംഭിക്കുന്നു. അങ്ങനെ വളരെ ഉത്സാഹത്തോടും സിസ്റ്റമാറ്റിക്കായിട്ടും ജാഗ്രതയോടും കൂടി കർത്താവിന്റെ മനുഷ്യാവതാര സംഭവങ്ങളെല്ലാം ഓരോ നിമിഷവും അണുവിടാതെ ഓരോ ആരാധനായാമ പ്രാർത്ഥനകളിലെല്ലാം അത് കൃത്യമായിട്ട് ഓർക്കുകയും എന്നാലൊരു ആരാധനാ വർഷത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഓർക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ആരാധനാ സംവിധാനവും ആത്മീയ ക്രമീകരണവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്ക് ഒരല്പം കൂടി നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വേദവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കർത്താവ് ശരണപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും രണ്ടാമത്തെ വരവും നമ്മുടെ നിത്യജീവനുമെല്ലാം ഓരോ നിമിഷവും അനുനിമിഷവും നമ്മൾ അനുസ്മരിക്കുന്നു. ആരാധനാ വർഷത്തിൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനു വേണ്ടി വിശ്വാസ സമൂഹത്തെ പ്രബോധിപ്പിക്കുന്നു. ആ ഒരു ചിന്തയിൽ ഊന്നിക്കൊണ്ട് ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. പലപ്പോഴും നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയൊക്കെ വന്നപ്പം ഉൽപ്രാവണം, റാപ്ചർ, മില്ലനിയം, ട്രിബുലേഷൻ, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ഈസ് അറ്റ് ദ ടൈം ഓഫ് പ്രീ ട്രിബുലേഷൻ ഓർ മിഡ് ട്രിബുലേഷൻ ഓർ പോസ്റ്റ് ട്രിബുലേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പഠിപ്പിക്കലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ 2000 വർഷം ആകുമ്പോൾ കർത്താവ് വരും, 2020 വരും, കൊറോണയൊക്കെ കണ്ടില്ലേ, അപ്പൊ അങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഈ വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പല അങ്ങനെയുള്ള ചില തീയതികളും സമയങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ പഠിപ്പിക്കലുകളൊന്നും നടത്താറില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവിനെ പറ്റി സംശയം ഉണ്ടായിട്ടല്ല, കർത്താവിന്റെ വരവിനെ പറ്റി വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. അത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം രണ്ടാമത്തെ ഖണ്ഡികയിൽ 3 ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ക്രീഡ്. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി നമ്മൾ നോക്കി പാർക്കുക. And shall come again in his great glory to judge both living and the dead, whose kingdom shall have no end. Eternal life, Father. നിത്യജീവനു വേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നു, കർത്താവ് രണ്ടാമത് വരും. ഇത് വളരെ ശക്തമായിട്ട് നമ്മുടെ ആരാധനകളിലെല്ലാം ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുന്ന സമയത്ത് അനുന്യസിന് ശേഷം കർത്താവിന്റെ ശരീര രക്തങ്ങൾ പരിശുദ്ധാത്മ ആഹ്വാനം നടത്തി പ്രാർത്ഥിച്ചു ബാറേഖാദേശി ചൊല്ലിയതിന് ശേഷം പറയുന്നത് എന്താ? ഞാൻ വരുന്നത് വരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്ലേഹന്മാരെ ഫലമേൽപ്പിച്ചു. അദാമോ ദോസേനോ എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളെല്ലാം പാടും, നാഥ നിൻമൃതി ഓർത്തങ്ങൾ നിൻ ഉദ്ധാനമതേ ചോതി കാക്കുന്നു നിൻ പുനരാഗമനം. അതുകൊണ്ട് ഇത് ചൊല്ലുമ്പോഴേ കുറച്ചുകൂടെ ഒരു ഉണർവോടുകൂടി നിന്ന് എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കർത്താവ് നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയും, രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം. അതിനുവേണ്ടി നമ്മൾ നോക്കി പാർക്കുക. അതിനുശേഷം പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ദിവ്യനാശ്വാസത്തിന്റെ ക്രമത്തിൽ ഇങ്ങനെയാണ് ചൊല്ലുന്നത്: കർത്താവെ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയെ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന സമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. അത് നമ്മൾ മറന്നു പോകുന്നില്ല. തന്മൂലം നിന്റെ സഭയിൽ നിന്റെ ഇടവുകയും നീ മുഖാന്തരം എന്നുള്ള പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് സ്വസ്ഥത്തിന്റെ ക്രമത്തിൽ നമ്മൾ ചൊല്ലുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയങ്ങളും അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. ഞങ്ങളത് മറന്നു പോകുന്നില്ല. അത് മാത്യുസ്തുതിയൻ ബാവ അത് ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ചൊല്ലുമായിരുന്നു. വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും ഞങ്ങൾ മറന്നു പോകുന്നില്ലേ എന്ന് പറഞ്ഞ് ചൊല്ലുമായിരുന്നു. അപ്പൊ ഈ ഭാഗം നമ്മൾ ചൊല്ലുന്ന സമയത്ത് എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരുന്നോളണം. ഒരു ഭാഗം കൂടി ഞാനൊന്ന് പറയാം. യോഹന്നാൻ ഏവൻഗലിസ്റ്റായുടെ ക്രമമാണ് പുരോഹിതൻ ചൊല്ലുന്നതെങ്കിൽ അവിടെ വളരെ എലാബറേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്: ഞങ്ങളുടെ മശിയാതമ്പുരാനെ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്മരണയെ നിർവഹിച്ചുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടി മഹത്വത്തിൽ നീ വരുമ്പോൾ നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കുകയും തിരുസന്നിധിയിൽ പയന്നു ഉറച്ചുകൊണ്ട് നിൽക്കുവാനായി സകല മരിച്ചവരെയും പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് നിന്റെ അജഗണങ്ങളെ ഇടത്തും വലത്തുമായി നീ നിർത്തുകയും എല്ലാവരും അവരവർക്ക് അർഹമായ പ്രതിഫലത്തിനും അവരവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾക്കുമായി നോക്കിപ്പാർക്കുകയും ചെയ്യും. അപ്പോൾ കഠിനവും മരണകരവുമായ വാക്ക് നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ശപിക്കപ്പെട്ടവരെ എന്റെ അടുക്കൽ നിന്ന് പോകുകയും നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന് നീ ഞങ്ങളോട് പറയരുതേ. നിന്റെ ഭവനാവകാശത്തിൽ ഞങ്ങൾ അന്യരായിത്തീരരുതേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിക്കുകയും വരുതേ. കർത്താവെ, കോപത്തോടെ ഉഗ്രമായി ഞങ്ങളെ നീ നോക്കരുതേ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിന്റെ വിശുദ്ധ ഹൃദയത്തിൽ നീ സ്മരിക്കരുതേ. കർത്താവെ, ഞങ്ങളെ ന്യായം വിസ്തരിപ്പാൻ നീ തുനിയരുതേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങളെ ആക്കി തീർക്കരുതേ. ശത്രുക്കളോടെന്ന പോലെ ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. അന്യരെ പോലെ ഞങ്ങളെ നിരസിക്കരുതേ. കർത്താവെ, നിന്റെ തീരുമാനത്തെ ഗ്രഹിക്കുകയും നിന്റെ ദൈവത്വത്തെ തിരിച്ചറിയുകയും ചെയ്തവരായ ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. സുസ്ഥിരവും നിർവ്യാജവുമായ നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഞങ്ങളോട് നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. പാപങ്ങൾ മോചിക്കണമേ. നിന്റെ അവകാശത്തിന്മേലെ ഇടവുകയിലും ആടുകളിലും കൃപ തോന്നണമേ. ഈ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി സമയം എടുത്ത് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനിയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഈ ഒരു കാര്യം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കുന്നവരാണ്. ആ പ്രാർത്ഥനകൾ ചൊല്ലുന്ന സമയത്ത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. എന്നാൽ ഇപ്പൊ ഈ പല പ്രൊട്ടസ്റ്റന്റുകാരും ചെയ്യുന്നത് പോലെ ട്രിബുലേഷൻ എന്നോ റാപ്ചർ എന്നോ മില്ലനിയം എന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ കാലങ്ങളും അല്ലെങ്കിൽ അരക്കാലം ഇരുക്കാലം ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും വെളിപാടിൽ നിന്നും ഒന്നും എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കാറില്ല. എന്തുകൊണ്ട്? അത് കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് അതിന്റെ ഉത്തരവുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13:32 വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നു: ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. കർത്താവിന്റെ കൽപ്പനയാണ്, അതായത് പിതാവല്ലാതെ ആരും അറിയാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഉണർന്നും ആ പ്രാർത്ഥനകളാണ് ഞാൻ ചൊല്ലിക്കേൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഉണർവോടുകൂടി ആമയും പറയണം, ബോധമില്ലാതെ നിന്ന് പറയരുത്, ഉണർവോടുകൂടി പറയണം. നമ്മളൊരു കർത്താവിന്റെ രണ്ടാമത്തിന് വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരാ. പക്ഷെ നമ്മൾ തീയതിയും കാലവും ഒന്നും നിശ്ചയിക്കാറില്ല. കാരണം പുത്രന് പോലും അറിവില്ലാത്തൊരു സംഗതിയെപ്പറ്റി നമ്മൾ ഓർത്തഡോക്സിലെ അച്ഛന്മാരോ മെത്രാച്ചന്മാരോ അല്ലെങ്കിൽ സഭയിലെ പ്രിയപ്പെട്ട ഒരുവിധം ബോധമുള്ള ആരും വിശദീകരിക്കാൻ പോവുകയല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ തീയതിയും കാലഘട്ടം ഒന്നും പറയാത്തത്. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പരാമർശിക്കുന്ന ഒരു വേദഭാഗം നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:1 ഒന്ന് മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 22:1-40. യേശുബ്രാൻ പിന്നെ അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു, അപമാനിച്ചു, കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണവസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണവസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായ ഒരു ഉപമയാണ് പാരബിൾ ഓഫ് ബാങ്ക്വറ്റ് ആൻഡ് പാരബിൾ ഓഫ് വെഡിങ് ഗാർമെന്റ്. ഈ രണ്ട് ഉപമകൾ ചേർത്താണ് ഇവിടെ പറയുന്നത്. ഇതിനകത്തെ നമുക്ക് ഇതെല്ലാം അറിയാവുള്ളത് കൊണ്ട് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇതിലെ രാജാവ് തന്റെ മകന് വേണ്ടി ഒരു കല്യാണ സദ്യ നടത്തുകയാണ്. രാജാവ് എന്ന് പറയുന്നത് ദൈവമാണ്. കിങ് ഈസ് ഗോഡ്, വേഴ്സ് നമ്പർ 2. ദ സൺ ഈസ് ജീസസ്, വേഴ്സ് നമ്പർ 2. ദ ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് ആർ പീപ്പിൾ ഓഫ് ഇസ്രയേൽ. ക്ഷണിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. ദേവനമ്പ്രാന് പാപഭംഗിലമായിരിക്കുന്ന ലോകത്തില് ഒരു ചോസൺ പീപ്പിൾ, അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവരിലൂടെ ഒരു ജനതതിയെ ദൈവം ഒരുക്കി അവരിലൂടെ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് വിചാരിച്ചു. അതാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുന്ന ഇസ്രായേൽ ജനമാണ്. അതാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത്. ആദ്യം അവനെ കുറച്ച് ദാസന്മാരെ അയക്കുന്നുണ്ട്. പിന്നെയും ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് അവൻ ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെ അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. ഇപ്പം രണ്ട് ദാസന്മാരെ അയക്കുന്നുണ്ട്, രണ്ടു കൂട്ടം ദാസന്മാരെ അയക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ദാസന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരെ അയച്ചു, എന്നിട്ട് അവര് കേട്ടിട്ട്. രണ്ടാമതൊരു സെറ്റ് ദാസന്മാരെ അയക്കുകയാണ്. അത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ഏവൻഗേലിസ്റ്റന്മാരെയും സുവിശേഷകന്മാരെയും അതിന് ശേഷം നടക്കുന്ന ഇനി നടക്കുന്ന മിഷനറി പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെയും നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ജീവിതവുമായിട്ടും കൂടി ചേർത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോഴ് അവരവരെ മുടിച്ചു കളഞ്ഞിട്ട് അവരുടെ പട്ടണം ചുട്ടു കളഞ്ഞു എന്ന് ഏഴാം വാക്യത്തിൽ വായിക്കുന്നു. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കുലപാതകന്മാരെ മുടിച്ചു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പട്ടണം ചുട്ടുകളഞ്ഞു നമുക്കറിയാം, AD 70 ജെറുസലേം പട്ടണം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു, ദൈവാലയം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അത് ആ പട്ടണം ചുട്ടുകളഞ്ഞതിന് ശേഷം പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. വീണ്ടും അടുത്ത സെറ്റ് ദാസന്മാരായിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മാർത്തോമാ സ്ലീഹ ജെറുസലേമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇന്ത്യയിൽ വന്നു. ഇവിടെയുള്ള ദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടി, നമ്മളൊക്കെ സുവിശേഷം കേൾക്കാനായിട്ടിടയായി. വിരുന്നുശാല ഇപ്പോ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണിപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നത് ജാതികളിലൂടി സുവിശേഷം അറിയിച്ച് വർദ്ധിപ്പിച്ചു. പൗലോസ് ലീഹ മുതൽ തുടങ്ങി അതേസമയം തന്നെ ശിഷ്യന്മാരും നാനാഭാഗത്തേക്കും പോയി ലോകമൊക്കെയിലും പോയി അവർ സുവിശേഷം അറിയിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കല്യാണശാല എന്നത് വിരുന്നുകാരെ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അത് നമ്മൾ കേൾക്കപ്പെടാനായിട്ട് പോകുന്നതായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ കേട്ട കാര്യങ്ങളെ പറ്റി ചെറിയ ചെറിയ ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ എന്ന് പറഞ്ഞ് വിശദീകരിക്കുമ്പോഴത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. The kingdom of heaven is like a certain king who made a marriage feast for his son. തന്റെ മകന്റെ കല്യാണ വിരുന്ന് സദ്യ ഒരുക്കിയ രാജാവിനോട് സദൃശ്യമാകുന്നു. ആ ഒരു കല്യാണ വിരുന്നിന്റെ കാര്യം പ്രവചനമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഐസയ ചാപ്റ്റർ നമ്പർ 25 വേഴ്സ് നമ്പർ 6-9. ഇശയ്യ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 6-9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടുറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവ എന്തോ അരുളി ചെയ്തിരിക്കുന്നു, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് അവർ പറയും. ദൈവം ഒരു വലിയ വിരുന്ന് ഒരുക്കുകയാണ്. ആ വിരുന്നിലേക്ക് ദൈവമെല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ക്ഷണിക്കുകയാണ് എന്നുള്ളത് നമ്മളിവിടെ കാണുക. നമുക്കറിയാം, ഒരു കല്യാണ വിരുന്ന് ഒരുക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇപ്പൊ കൊറോണ കാലം ആയതുകൊണ്ട് ചെലവുകൾ ഒത്തിരി കുറവുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ കല്യാണ ബാങ്ക്വറ്റ് ഹാളിന്റെയും നമ്മളെടുക്കുന്ന ഐക്കണോഗ്രാഫി ഒക്കെ ഉള്ള പള്ളികളുടെയും, പിന്നിപ്പം പുതിയ ട്രെൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, കിരീടം ഒക്കെ മടങ്ങി നിൽക്കുന്ന പരിപാടി, അപ്പൊ അതിനുമൊക്കെ ധാരാളം ചെലവുകൾ ധാരാളമുണ്ട്. ആ ചെലവുകൾക്ക് ഒരു പരിധി വരെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, നേരത്തെ ഒരു കല്യാണം നമ്മൾ നടത്തണമെങ്കിൽ ഏകദേശം മിനിമം ഒരു $100,000 ആകുന്നുണ്ട്. ഞാനീ ചെലവുകളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇവിടെ വന്നാൽ ഞാൻ കൂടുതൽ അത് മനസ്സിലാക്കിയത്, മിനിമം ഒരു 100,000 ഈ ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ ഷെയർ ചെയ്തൊക്കെ ഇത് എടുക്കുന്നത്. അപ്പൊ ഒരു രാജാവ് ഇവിടെ കല്യാണം നടത്താനായിട്ട് പോവുകയാണ്, അതിനു വേണ്ടി ധാരാളം ഒരുക്കങ്ങളുണ്ട്. ഇന്നത്തെ പോലെ RSVP അയച്ചാൽ പെട്ടെന്ന് കിട്ടത്തൊന്നുമില്ലായിരുന്നു. അപ്പൊ തന്നെ RSVPയുടെ ഡേറ്റും കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് പിന്നെ ഈ ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണല്ലോ RSVP ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ നമ്മൾ ഈ ഉപമയിൽ വായിക്കുന്നത് അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു എന്നാണ്. അതുകൊണ്ട് അവിടെ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മനസ്സിലാകും, ക്ഷണിച്ചവരെ, ഓൾറെഡി ഇൻവൈറ്റഡ്, ക്ഷണിച്ചവരാണ്. ആ ക്ഷണിച്ചവർ RSVP അയച്ചവരാണ്. RSVP അയച്ചു കഴിഞ്ഞു, ആ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചവര് വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. ബട്ട് ദേ വുഡ് നോട്ട് കം. നമുക്കറിയാം, ഇവിടെ ഒരു മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് വരെ ഉണ്ടെങ്കിൽ തലേദിവസം നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, തലേദിവസം നമ്മളെ ഒന്ന് വിളിച്ച് ഓർപ്പിക്കും അല്ലെ, എന്നിട്ടാ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത്. അല്ലെ, നമ്മള് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ നേരത്തെ ഒന്ന് പറയണം. ഇതുവരെ ക്യാൻസലേഷൻ ഒന്നും പറയുന്നില്ല. ആ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ വേണ്ടി ദാസന്മാരെ അയക്കുകയാണ്. അവർക്കോ വരുവാൻ മനസ്സായില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പൊ വരുവാൻ മനസ്സായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവരുടെ ഫുഡ് വേസ്റ്റേജ് മാത്രമല്ല, ഫുഡ് ടു ബി വേസ്റ്റഡ്, ബട്ട് ഓൾസോ ഡിസോണേഴ്സ് ദ ഹോസ്റ്റ്. വിളിച്ച ആളിനെ ഡിസോണർ ചെയ്യുക, അവമതിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം തമ്പുരാൻ നമ്മളെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് ഇരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെ കല്യാണ ശ്രദ്ധയ്ക്ക് വേണ്ടി ക്ഷണിച്ച് ഒരു പ്രിവിലേജ് ഒക്കെ നൽകിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കരുത്. ദൈവം നൽകുന്ന കൃപകളെ നിസാരമായിട്ട് കരുതരുത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ബാക്കി വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന, അഗെയിൻ ഹി സെന്റ് ഔട്ട് അതർ സെർവന്റ്സ് സേയിങ്, ടെൽ ദോസ് ഹു ആർ ഇൻവൈറ്റഡ്, ബിഹോൾഡ് ഐ ഹാവ് പ്രിപ്പയർഡ് മൈ ഡിന്നർ, മൈ കാറ്റൽ ആൻഡ് മൈ ഫാറ്റ്ലിംഗ് ആർ കിൽഡ് ആൻഡ് ഓൾ തിങ്സ് ആർ റെഡി, കം ടു ദ മാരേജ് ഫീസ്റ്റ്. നോക്കി, ഇത്രയും പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ നടന്നു കഴിഞ്ഞു. ഇത്രയും പ്രിപ്പറേഷൻസ് നടന്നു, ഞാൻ എന്റെ മുത്താഴം ഡിന്നർ ഒരുക്കിയിരിക്കുകയാണ്. പ്രാതലും അത്താഴവും മുത്താഴവും ഉണ്ടല്ലോ, ഡിന്നറാണ്. ഞാൻ ഡിന്നർ എന്ന് പറഞ്ഞാൽ കല്യാണ തലേന്നുള്ള ഡിന്നറാണ്, അതുവരെ ഒരുക്കി. കല്യാണത്തിന്റെ അപ്പൊ തലേന്നായിരിക്കണം ഈ വിളിക്കാൻ വീണ്ടും ആൾക്കാർ വിടുന്നത്. കാരണം ഈ രാജാവ് അങ്ങ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇത്രയും കാര്യങ്ങൾ ഫാറ്റ്ലിംഗ് എന്നാ പറഞ്ഞേക്കുന്നത്, ഫാറ്റ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റൻഡ് കൗസ, തടിപ്പിച്ച മൃഗങ്ങളാ, കിടാങ്ങളാ എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് വേണ്ടി അത് ഫാറ്റൺ ചെയ്തെടുത്ത ഇതിനുവേണ്ടി ഈ ഒരു ഉദ്ദേശം മുന്നിൽ കണ്ട് അതിനുവേണ്ടി ഒരുക്കി നിർത്തിയതാ. ഇത് തന്നെയാണ് ദൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. തടിപ്പിച്ച കാളയെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കുഞ്ഞ് വരുമെന്നുള്ള പ്രതീക്ഷയില് ആ വിരുന്ന് കഴിക്കാൻ വേണ്ടി പിതാവ് അതിനുവേണ്ടി നോക്കിപ്പാർത്ത ഒരു കാളയെ അതിനുവേണ്ടി ഫാറ്റൺ ചെയ്തെടുത്തു. ഫുഡൊക്കെ അതിന് നല്ലതായിട്ട് പുല്ലും വൈക്കോലും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുത്തു, വണ്ണം ഉള്ളതാക്കി തീർത്തു എന്ന അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വലിയ പ്രതീക്ഷ ചെയ്ത ഒരു വിരുന്നാണ്. പക്ഷെ ഇവരത് ദൈവത്തിന്റെ ഒരു കൃപയാണ്, ദൈവത്തിന്റെ കൃപയെ നിസ്സാരവൽക്കരിച്ചു കളയുകയാണ്. ബട്ട് ദേ മേഡ് ലൈറ്റ് ഓഫ് ഇറ്റ് ആൻഡ് വെന്റ് ദെയർ വേസ്. അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു എന്നുള്ളതാണ്. ഒരുത്തൻ നിലത്തിലേക്ക് പോയി, കൃഷിയിടങ്ങളിലേക്ക് പോയി, വ്യാപാരത്തിന് പോയി. കേൾക്കുമ്പോൾ ഇമ്പകരമായിട്ട് തോന്നും, കൃഷിയിടത്തിലേക്ക് പോകുന്ന നല്ല കാര്യമല്ല. അവർ കുടിക്കാനും തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലംഭാവത്തിന് വേണ്ടി പോയി നല്ല വായിക്കുന്നു. ദൈനംദിനമായ കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞതാ. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതായ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈനംദിനമായ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ക്ഷണം ഓരോ ദിവസവും നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. രാവിലെയും വൈകുന്നേരവും ദൈവത്തിന്റെ ഒരു ക്ഷണമുണ്ട് അല്ലേ? ഏതെന്റെ പ്രതീക്ഷയിൽ വൈകുന്നേരം വെയിലാറിയപ്പോൾ ഈ ആദാമേ ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം എപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ സന്ധിക്കിരുന്ന് പ്രാർത്ഥിക്കണം. രാത്രിയിൽ മരണകരമായ ഉറക്കത്തിൽ നിന്ന് വെളുപ്പിനെ നമ്മളെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. എനിക്കറിയാം ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും, എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ ഒരു സമയം, അതിനുവേണ്ടി അതനുസരിച്ച് ഷിഫ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം. ഷിഫ്റ്റ് വെച്ച് ജോലി ചെയ്യുന്നെങ്കിൽ ഷിഫ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം, അതും കൂടി ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അലംഭാവത്തിലേക്ക് പോയെന്നല്ല, ദൈനംദിനമായ കാര്യത്തിലേക്ക് പോയത്. അവിടെ രാജാവ് നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്, ദൈവത്തിന്റെ ക്ഷണം നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്. അതൊരു സീരിയസ് കാര്യമായിട്ട് നമ്മൾ ഈ കാത്തിരിപ്പിന്റെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജാഗ്രതയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വലിയ ജാഗ്രതയോടുകൂടി പ്രാർത്ഥന എന്നുള്ളത് മുടക്കിക്കളയാതെ താല്പര്യത്തോടുകൂടി ചെയ്യാം. നമ്മുടെ ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്, കൃഷിയിടവും വ്യാപാരവും ജോലിയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ജാഗ്രതയോടുകൂടി കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കുടുംബമായി പരമാവധി ആൾക്കാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ് നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, ആൻഡ് ദ റെസ്റ്റ് ഗ്രാബ്ഡ് ഹിസ് സെർവൻസ് ആൻഡ് ട്രീറ്റഡ് ദം ഷെയിംഫുള്ളി ആൻഡ് കിൽഡ് ദം. അപ്പൊ കുറച്ചുപേര് കുറെ കാര്യങ്ങൾക്കൊക്കെ അങ്ങ് പോയി, ബാക്കിയുള്ളവരെ ആരെയും കൊല്ലാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവര്. ദൈനംദിനമായ കാര്യങ്ങളിൽ പോകുന്ന ധാരാളം പേരുണ്ട്, അവര് പോയി അത് തന്നെ തെറ്റാന്ന് പറയുന്നു. ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണല്ലോ ഇങ്ങനെയുള്ളത്. അപ്പൊ അവർ ഒരു കൂട്ടർ എന്നാ ചെയ്തു, അവര് ശേഷിക്കുന്നവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ച് കൊന്നുകളഞ്ഞു. അവര് രാജാവിനെ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കുക മാത്രമല്ല, അവനെ എത്രമാത്രം അപമാനിക്കുക അവന്റെ അങ്ങേയറ്റം ചെയ്യുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് യഹൂദന്മാര് ദൈവം വിട്ട പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ധാരാളം ഇടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുമ്പുരാൻ അത് എടുത്തു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തില് അത് വായിക്കുന്നുണ്ട്. 23-ാം അധ്യായത്തിന്റെ 39 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. 37-ാം വാക്യത്തിൽ സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 23:37, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരുശലേമേ യെരുശലേമേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് യേശുമ്പ രണ്ടാം പ്രാവശ്യം വിളിക്കുന്നത്. മാർത്തയെ നീ പലതിനെ ചൊല്ലി വേവലാതെ പെട്ടിരിക്കുന്നു. ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ പറയുമ്പോഴാണ് ഇത്. ഒരു ഒരു സിറ്റിയെ നോക്കി പറയാം, യെരുശലേമേ യെരുശലേമേ എന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്കറിയാം 24-ാം അധ്യായം തുടങ്ങുമ്പോൾ വായിക്കുന്നത്, യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേ കല്ലിവിടെ ശേഷിക്കുകയില്ല. യെരുശലേമേ നോക്കി വിലപിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. കണ്ണുനീരോടുകൂടി കർത്താവ് പറഞ്ഞ കാര്യം 70 സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ പ്രവാചകന്മാരെ കൊല്ലുക എന്നത് ഇവർ ധാരാളം പ്രാവശ്യം ചെയ്തിട്ടുള്ള രണ്ട് ദിനവൃത്താന്തം 24-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് സഖരിയ പ്രവാചകനെ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. രണ്ട് ദിനവൃത്താന്തം സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 24 വേഴ്സ് നമ്പർ 18 ഓൺവേർഡ്സ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാറെ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദ പുരോഹിതന്റെ മകനായ സഖരിയാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ കൊണ്ട് നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്ന എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യശംബ്രാൻ അതെടുത്ത് പറയുന്നുണ്ട്, പ്രാകാരത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവനായ സഖരിയാവിന്റെ രക്തം വരെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരെ കൊല്ലുക എന്നുള്ളത് യഹൂദന്മാർ ചെയ്തതായ ഒരു കാര്യമാണ്. വീണ്ടും ഫസ്റ്റ് കിങ്സ് 19:10-14, ആക്ട് 7:51-53, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവദൂതന്മാരെ, ദൈവത്തിന്റെ സന്ദേശം പറയുന്നവരെ നിഷേധിക്കുക എന്നുള്ളതൊരു വയലന്റ് റിബല്യസ് ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മൾ ഈ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ജാഗരിക്കുവാൻ തക്കവണ്ണം നമ്മൾ റിബല്യസ് ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ ദൈവവചനത്തിന് ദൈവദൂതിന് എതിരായിട്ട് റിബല്യസ് ആയിട്ടുള്ള ഇടങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു അനുതാപം ഉണ്ടാകുവാനായിട്ട് നമുക്കിടയാകണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, When the king heard that, he was angry and sent his armies, destroyed those murderers and burned their city. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 70-ൽ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. Then he said to his servant, the wedding is ready, but those who were invited were not worthy. ഒരു യോഗ്യരായില്ല. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല എന്ന് പറഞ്ഞാൽ അവർ അൺവർത്തി ആയിട്ട് മാറി, അവര് യോഗ്യതയില്ലാത്തവരായിട്ട് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ മാറിപ്പോയി. അവർ വന്നില്ല എന്നല്ല, അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മുടെ യോഗ്യതയെ പറ്റി ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ യോഗ്യത പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ ദൈവത്തിന്റെ പക്കലാണ്, ദൈവമാണ് അത് തീരുമാനിക്കേണ്ടത്. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം യഹൂദന് പിന്നെ യവനന് അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് യഹൂദന്മാരുടെ സാധ്യത നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദൈവനമ്പുരാൻ അവരെ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം തിരുമനസ്സാകും എല്ലാവർക്കും, അനുഭവിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാനായിട്ട് അവന് അധികാരം കൊടുക്കുന്നുണ്ട്. ആ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ യഹൂദന്മാരെ ശപിക്കുന്നതായ ചില കാര്യങ്ങൾ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആരാധനാക്രമത്തിൽ നിന്ന് മാറ്റാൻ തന്നെയുള്ള കാര്യം. പിതാക്കന്മാർ ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞ് ചിന്തിച്ചിട്ട് അവരനുദപിക്കുന്നുവെങ്കിൽ ദൈവം അവർക്കൊരു സാധ്യത വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അത് മാറ്റാനായിട്ടുണ്ടായ ഒരു സാഹചര്യം കൂടി ഞാൻ അത് സന്ദർഭോചിതമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, മത്തായിയുടെ സുവിശേഷം 22:9 ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞ് ദാസന്മാരെ വിടുകയാണ്. ഗോ ദെയർ ഫോർ ടു ദ ഇന്റർസെക്ഷൻസ് ഓഫ് ദ ഹൈവേസ് ആൻഡ് ആസ് മെനി ആസ് യു മേ ഫൈൻഡ്. എത്രമാത്രം പേരെ കൂട്ടിക്കൊണ്ട് വരാവോ, അവിടെ പരിധിയൊന്നുമില്ല കേട്ടോ. ആസ് മെനി ആസ് യു ഫൈൻഡ് ഇൻവൈറ്റ് ടു ദ മാരേജ് ഫീസ്റ്റ്, ഈ ക്ഷണിക്കപ്പെട്ട വിവാഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ദൈവം പറഞ്ഞു. അങ്ങനെയാണ് ജാതികളായ നമ്മളും സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായത്. നമുക്കറിയാം വംശാവലിയിൽ തന്നെ രാഹാബ് ഒരു കനനൈറ്റ് ആയിരുന്നു, രൂത്ത് മൊവാബൈറ്റ് ആയിരുന്നു. പവിത്ര ദേശത്തു നിന്നാണ് വിദ്വാൻമാര് ചെന്നത് എന്നുള്ളതറിയാം. അതിനുശേഷം പത്രോസും പൗലോസും അവരെ ആദ്യത്തെ സുനഹദോസ് കൂടിയതിനു ശേഷം എല്ലാവരെയും ഈ തൊഴുത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ്റെ കോണം രക്തം ശ്വാസം മുട്ടിച്ചെത്തത് പരസംഗം എന്നിവ ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ വിഗ്രഹാർപ്പിതം എന്നിവ ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ മറ്റൊരു ഭാരവും നിങ്ങളുടെ മേൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന കൊടുക്കുകയും അങ്ങനെ ജാതികളോട് സുവിശേഷ ഘോഷണം അറിയിക്കുകയും പത്രോസ്ലീഹായും സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജാതികളോടുള്ള സുവിശേഷ ഘോഷണം നിർവഹിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണ് നമുക്കും ഈ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ നമുക്കും ഇടയാക്കിയ ദൈവത്തിന്റെ മഹാകൃപയെ നമുക്ക് ഓർക്കാം. അപ്പൊ എന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. എന്നാൽ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നതായ ഒരു കാര്യം, കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ, അതാണ് സെക്കൻഡ് കമ്മിങ്, നമ്മൾ നോക്കിയിരിക്കുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി രാജാവ് വരുന്ന സമയത്ത് എന്താ, കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു എന്ന് നമ്മൾ വായിക്കുകയാണ്. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. നമുക്ക് കല്യാണ വസ്ത്രം ധരിക്കാനായിട്ട് എന്താണ് അതിന്റെ സാധ്യത എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കല്യാണ വസ്ത്രം എന്തുകൊണ്ട് ധരിക്കണം? ഈ കല്യാണ വസ്ത്രം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ ദാസന്മാരെ ഇവിടെ എഴുതിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ ദാസന്മാരെ അയക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദൈവം ആ കല്യാണ, അല്ലെങ്കിൽ രാജാവ് ആ കല്യാണ വസ്ത്രം ഇവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. രാജാവ് നൽകിയതായ കല്യാണ വസ്ത്രമാണ്. അവർ സ്വന്തമായിട്ട് എവിടുന്നെങ്കിലും തയ്ച്ചോണ്ടൊന്നും വരണ്ട. ഓരോരുത്തർ തയ്ച്ചോണ്ട് വന്നു കഴിഞ്ഞാല് ഇത്രയും പേര് വഴിത്തിരക്കാൻ അവിടുന്ന് ഇവിടുന്ന് വിളിക്കപ്പെടുന്ന നല്ലവരും ചീത്തയുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷെ അവരവരുടെ ഇഷ്ടത്തിന് തയ്ച്ചു കഴിഞ്ഞാൽ പലതായിരിക്കും. ഇവിടെ വിശുദ്ധ സഭയിലേക്ക് നമ്മൾ കൂടിച്ചേരുന്ന സമയത്ത് ദൈവം നമുക്ക് നൽകിയ ഒരു വസ്ത്രമുണ്ട്, അത് അണിയാൻ തക്കവണ്ണം സാധിക്കണം. ഇന്നലെ വൈദികരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടി ഇന്നലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷൻ അവിടുന്ന് കിട്ടി. ഉൽപ്പത്തി പുസ്തകം 3:21 വാക്യത്തിൽ, 3:21 ദൈവം ഒരു വസ്ത്രം മനുഷ്യനെ ഉടുപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയ ആദാമുഹവായും അത്തിയില കൂട്ടി തുന്നി വസ്ത്രം കൊണ്ട് നഗ്നത മറയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ അത് നല്ല വെയിലടിച്ചപ്പോ അങ്ങ് കരിഞ്ഞുപോയി. നമ്മളും അങ്ങനാണല്ലോ. നമ്മള് ഈ പണിയുന്നത്, നമ്മള് തയ്ച്ചെടുക്കുന്നത് വസ്ത്രത്തിന് ഉപകരിക്കില്ലെന്നാണല്ലോ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. 21 ഉൽപ്പത്തി പുസ്തകം 3:21 21 യെശയ്യാ പ്രവചനത്തിലെ റെഫറൻസ് വേണമെങ്കിൽ Isaiah 59:6 ആണ്. സമയത്തിരിക്കും കൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. Isaiah 59:6 Genesis 3:21 പറയുന്ന യഹോവയായ ദൈവം ആദാമിനെ അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു. ഗാർമെന്റ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത് പല വിശദീകരണങ്ങളുണ്ട്. ഞാൻ അത് ഇന്നലെ രാത്രിയിലിരുന്ന് വീണ്ടും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് നമ്മുടെ പിതാക്കന്മാർ, പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഈ വസ്ത്രം അവർക്ക് തോൽ കൊണ്ടുള്ള ഉടുപ്പ് ലഭിക്കുന്നതിന് മുമ്പേ ഗാർമെന്റ് ഓഫ് ലൈറ്റ് ആയിരുന്നു. ലൈറ്റ് തോലെന്ന് പറയുന്നത് മനുഷ്യന്റെ തന്നെ തൊലിയാണ്, സ്കിന്നാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യന്റെ തന്നെ സ്കിന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ സ്കിൻ എന്ന് പറയുന്ന ഒരു പരിമിതിയാ. സ്കിൻ പലതിനെയും അങ്ങ് മറയ്ക്കുന്നു, അതിന്റെ ഉള്ളിലുള്ളതിനെ എല്ലാം മറയ്ക്കുന്നതാണ് സ്കിന്ന്. നേരത്തെ മനുഷ്യന് സ്കിൻ ഇല്ലായിരുന്നുവെന്നും തൊലി ഇല്ലായിരുന്നുവെന്നും ഗാർമെന്റ് ഓഫ് ലൈറ്റ് ആയിരുന്നുവെന്നും പ്രകാശ വസ്ത്രമായിരുന്നു. അതായത് ആ പ്രകാശം ഇങ്ങനെ ശോഭിച്ചുകൊണ്ടേയിരിക്കും. ഈവൻ ദോ ഹീസ് എ മാൻ, അവന് ഒരു പരിമിതി ഇല്ലായിരുന്നു. അവനിൽ നിന്നൊരു ഒരു ഒരു വലിയ പ്രകാശം പുറത്തേക്ക് ശോഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്കിൻ വന്ന് തൊലി വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രകാശം അങ്ങ് മാറിയിട്ട് അവന്റെ, അതാണ് നഗ്നത അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ശരീരത്തെ മുടുവാനുള്ള ഒരു ആവരണമായിട്ട് തൊലി കൊടുത്തു എന്നാണ് പൗരസ്ത്യപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ യഹൂദ റാബി പാരമ്പര്യത്തിൽ പല രീതിയിലുള്ള വിശദീകരണം ഉണ്ട്. അതിനകത്ത് ഒരു വിശദീകരണം എന്ന് പറയുന്നത് മറ്റൊരു ഒരു 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 മൃഗത്തിന്റെ തോലുകൊണ്ട് അവന് ഉടുപ്പുണ്ടാക്കി കൊടുത്തു എന്നൊരു വിശദീകരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാടിനെ അറുത്തു, ആ കുഞ്ഞാടിന്റെ തോലും കൊണ്ട് ഒരു ഉടുപ്പ് അവനുണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതും ഇത് ആദ്യത്തേതാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കേണ്ടത്. എന്നാൽ രണ്ടാമത്തേത് നമ്മളൊരു പഠന വിഷയത്തിന് വേണ്ടി എടുക്കുന്നുവെങ്കിൽ അതും നല്ലൊരു ഉപമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് തന്നെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. യേശു ക്രിസ്തു കാൽവരിയിൽ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ എന്റെയും നിങ്ങളുടെയും നഗ്നത മൂടുവാൻ തക്കവണ്ണം ദൈവനമ്പരാൻ വീണ്ടും ആ പ്രകാശ വസ്ത്രം നമുക്ക് നൽകുന്നു എന്നുള്ളത്. മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രകാശ വസ്ത്രം, മാമോദീസയിൽ നമ്മൾ വീണ്ടും റീഗെയിൻ ചെയ്യുന്നതായിട്ടാണല്ലോ വെള്ള വസ്ത്രം അണിയുന്നതിന്റെ. പിന്നീട് ഇന്നലെ കോയനാട്ടച്ചനും അപ്രൈന്ദ്രി മേനിയും ഒക്കെ വിശദീകരിച്ചതനുസരിച്ച് അതേ വെള്ളവസ്ത്രം തന്നെയാണ് ശുശ്രൂഷ കുപ്പായമായിട്ട് നമ്മൾ അണിയുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രകാശത്തിന്റെ വസ്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ് അത്. ദൈവാലയത്തിൽ വരുമ്പോഴും നമ്മൾ ഈ വെള്ളയുടുപ്പ് ധരിക്കുവാനൊക്കെ ഒന്ന് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അത് വെള്ളയുടുപ്പിനെ പറ്റി പറയുന്ന ഒരു ഭാഗം കൂടി നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാകും. വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണെന്ന് അതിനകത്തെല്ലാം ഉണ്ട്. റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് നമ്പർ 7 ഓൺവേർഡ്സ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഇപ്പൊ നമ്മൾ വായിച്ച ഈ കല്യാണം വരുന്ന പോലെ തന്നെ നമുക്കതിനെ എടുക്കാം. ഇനി സെക്കൻഡ് കമ്മിങ്ങില് നമ്മളും കാന്തന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയായ കാന്തയായിരിക്കുന്ന സഭയാണല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന സഭയാകുന്ന നമ്മൾ ഒരുങ്ങിയിരിക്കണം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പൊ നമുക്കൊരു വെള്ളവസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായുള്ള വെള്ളവസ്ത്രം നമുക്ക് ലഭിച്ചിരിക്കുന്ന വെള്ളവസ്ത്രമാണ്. ദൈവാലയത്തിൽ പോകുമ്പോഴേ ഈ കഴിവതി വെള്ളവസ്ത്രം ധരിക്കണം. എനിക്കറിയത്തില്ല ഇന്ന് അച്ഛന്മാരും അത്രാച്ചന്മാരും ഒക്കെ ചെയ്യുന്നതായ ഒരു കാര്യം, ഈസ്റ്റർ വന്ന ചുമല, ഓശാന വന്ന പച്ച, എനിക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്. അത് നമ്മളെ ഒരു വലിയ ഒരു ധാരാളിത്വത്തിലേക്കും ഒരു ലക്ഷറി ഇതിലേക്കും കൊണ്ടുവന്നു. അത്രാച്ചന്മാരും അച്ഛന്മാരും ഒക്കെ വിശ്വാസികളോട് എനിക്ക് പ്രബോധിപ്പിക്കാനായിട്ടുള്ളത് നമുക്ക് വെള്ളയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ വിശ്വാസികളും കാണിക്കും ചുമല ധരിക്കും, ഉയർപ്പിൻ്റെ അന്ന് ചുമല, ഓശാനയ്ക്ക് പച്ച, സാരിയും ഷർട്ടും ഒക്കെ ഇതിട്ടുകൊണ്ടാണ് വരുന്നത് ദൈവാലയത്തിൽ. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് നമ്മൾ. ആ വെണ്മയുള്ള വസ്ത്രം ധരിക്കണം. മദ്ബഹായി കയറുന്ന കുഞ്ഞുങ്ങളും വെള്ള ധരിക്കണം, വെള്ളയുടുപ്പ് ധരിക്കണം. ആ ജീൻസും കീറിയത് അവിടുന്ന് എല്ലാം തൂത്തുവാരി മദ്ബഹായിക്കകത്തോട്ട് കരീലും വലിച്ചുകൊണ്ടല്ല കയറേണ്ടിയത്. മുടിയും പിന്നെ എന്തോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിധി വിട്ടു പോകാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. സങ്കടം കൊണ്ട് പറയുന്നതാ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? നമ്മള് വെണ്മ ധരിച്ചവരാണ്. നമ്മളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് വെള്ളയുടുപ്പാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ആ വെള്ളയുടുപ്പ് ധരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ വെണ്മയുടെ വസ്ത്രം, ഇനി എന്താണ് ഈ വെണ്മയുടെ വസ്ത്രം? അത് പുറത്ത് ധരിക്കുന്ന വെണ്മയുള്ള വസ്ത്രം മാത്രമല്ല, ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തനം നീതിയുള്ളതായിരിക്കണം, അപ്പോഴാണ് അത് വിശുദ്ധി ഉള്ളതാകുന്നത്. അതിനാണ് ദൈവം ഫ്രീ വിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഫ്രീ വില്ലാണ് ഗാർമെന്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ദെയർ വാസ് നോ ബൗണ്ടറി. ആ ഗാർമെന്റ് ഓഫ് ലൈറ്റിൽ ബൗണ്ടറി ഒന്നും ഇല്ലായിരുന്നു, ഫ്രീ വില്ലായിരുന്നു. പക്ഷെ അത് ഈവിളിന് വേണ്ടി ഈവിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിന് ബൗണ്ടറി ഉണ്ടായി, ചൊലി വന്നു. വീണ്ടും നമുക്ക് ലഭിക്കുന്ന നന്മയെ ചൂസ് ചെയ്യേണ്ടക്കോണം ആ ഫ്രീ വിൽ നമുക്ക്, ഗാർമെന്റ് ഓഫ് ലൈറ്റ് റീഗെയിൻ ചെയ്യേണ്ടക്കോണം നമ്മുടെ നീതി പ്രവർത്തനങ്ങൾ ചെയ്യണം, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തനങ്ങൾ. അതായിരിക്കണം നമ്മളെ ശോഭിക്കുന്നതായ കാര്യം. അതുകൊണ്ട് ഈ വെള്ള ധരിക്കുക, അതോടൊപ്പം നീതി പ്രവർത്തനങ്ങൾ ചെയ്യുക. ആ നീതി പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ വെണ്മയുള്ളതാക്കി തീർക്കുക എന്നുള്ള വലിയ സന്ദേശം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കല്യാണ വസ്ത്രമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലവരെയും ദുഷ്ടന്മാരെയും ഒക്കെ വിളിച്ചല്ലോ. അതിനകത്ത് ഈ നല്ല പിള്ളകളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാര് രാജാവ് ഒരു വസ്ത്രം തന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നതെന്നും പറഞ്ഞ് പുള്ളിയുടെ മോടി കാണിക്കാനായിട്ട് പിന്നെ നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ തെള്ളിക്കേറി ഒന്നായിരിക്കാം. മോടി കാണിക്കാനായിട്ട്, ധാടിയും മോടിയും കാണിക്കാനായിട്ട് രാജാവിനെ നെഗ്ലക്ട് ചെയ്തതേ വീണ്ടും ഒരുത്തം വന്നേക്കാം. ഇവിടെ എന്താ? അവനെ കൈയും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയുകയും അന്ധകാരത്തിലേക്ക് എറിയുവിൻ, അവിടെ കരിച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസി സമൂഹമേ, നീതി പ്രവൃത്തിയാകുന്ന വിശുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന വെണ്മയുള്ള വസ്ത്രം ധരിച്ച് കർത്താവിന്റെ 2-ാമത്തെ വരവിൽ അവന്റെ കല്യാണ വിരുന്നിനു വേണ്ടി ഒരുങ്ങുവാൻ, പ്രത്യേകിച്ച് ഈ ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ആരാധനാ സമൂഹമായിട്ട് നിൽക്കുമ്പോൾ ഈ വാക്യങ്ങളും ഈ സുവിശേഷ ഭാഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരുങ്ങുവാനും വിശുദ്ധിയോടുകൂടി ജീവിപ്പാനും ജാഗ്രതയോടുകൂടി ആയിരിക്കാനും ഉണർവോടും ഉത്സാഹത്തോടും കൂടി രാജാവിന്റെ കല്യാണ വിരുന്നിനു വേണ്ടി, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കാന്തയാണ് ഞാൻ നിങ്ങൾ അത് അവിടെ കറ ചുളുക്കം മുതലായ ഒന്നും കൂടാതെ വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും പ്രത്യാശയോടും വിശുദ്ധിയോടും നീതി പ്രവർത്തനങ്ങളാകുന്ന വിശുദ്ധിയോടും കൂടി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ ഏളി വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രിയ ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ വാസ്തവത്തിലൊപ്പം ബിസി ആയിരുന്നതുകൊണ്ട് ഞാൻ ഒരു ഏതാണ്ട് 10 മണി കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ എനിക്ക് അവസരം ലഭ്യമായത്. പക്ഷേ എന്നിട്ടും ഞാൻ അച്ഛന്റെ പ്രസംഗം കേട്ടിരുന്നപ്പോഴും പിന്നെ അത് കട്ട് ചെയ്തിട്ട് ബിസി ആണെങ്കിലും ഇറങ്ങാൻ തോന്നിയില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വളരെ വളരെ ഒരു ധ്യാനാത്മകതയുടെ ഒരു തലം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ അപ്പുറമായി വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആകാനായിട്ട് ഞാൻ പി സി കുറച്ചുകൂടെ പറയാറുണ്ട്, അച്ഛാ സമയമുള്ളപ്പോൾ ഒന്ന് ഇതിനകത്തൊന്ന് ജോയിൻ ചെയ്യണമെന്ന്. ഏതായാലും ഇന്നലെ വൈകിട്ട് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു, ഒരു മടിയും കൂടാതെ അച്ഛന് തിരക്ക് അനവധി ഉണ്ടായിരുന്നിട്ടും ഈ പ്രയറിൽ ജോയിൻ ചെയ്തതെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ സ്വാധീനിക്കേണ്ട ഒരു വിഷയം തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നതിൽ അച്ഛനുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വളരെ വിശദമായി ഒരു അരമണിക്കൂറത്തെ ധ്യാനമാണെങ്കിലും വളരെ വിശദമായി പറഞ്ഞു തന്ന വിഷയത്തിന്റെ ആഴത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും ആ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും അച്ഛന്റെ വാക്കുകൾക്കും ചിന്തകൾക്കും സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പുതിയ ദിശാമുഖത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായിരുന്നു അച്ഛന്റെ വാക്കുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ആശയങ്ങളുടെ ആഴമൊക്കെ തന്നെ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കി തരുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറെ കൂടൊക്കെ ആഴമായി ചിന്തിക്കുവാനും കുറെ കൂടൊക്കെ സീരിയസോടെ ശ്രദ്ധിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കല്യാണ വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രാധാന്യവും പലപ്പോഴും നമുക്ക് ഒരു ചിന്തയുണ്ട്, ചില മനുഷ്യർ ചിന്തിക്കും പുറമേ നല്ലതാകാം അകമേ പിന്നെ മോശമായാലും അറിയില്ലല്ലോ. ചില മനുഷ്യർ നേരെ തിരിച്ചു പറയും, അകമേക്കെ നല്ലതായിട്ട് ജീവിക്കാം, പുറമേ ഇപ്പം പ്രശ്നമൊന്നുമില്ല, എനിക്ക് അകം നല്ലതാക്കിയാൽ മതി. പക്ഷെ അതൊക്കെ അകവും പുറവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് വളരെ വ്യക്തമായിട്ട്. കാരണം ഒരു മനുഷ്യൻ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ ആ ക്ഷണിക്കപ്പെട്ടവൻ വിവാഹ വിരുന്നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവന്റെ പുറം വസ്ത്രത്തിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അകവും പുറവും ഒരേപോലെ വെണ്മയോടെ കാത്തു സൂക്ഷിക്കാനാ ക്രൈസ്തവ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നതും ക്രിസ്തു നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അങ്ങനെ ഒരു വലിയൊരു ആഴമായ ആശയമാണ് അച്ഛൻ നമ്മളെ പ്രബോധിപ്പിച്ചത്. ഞാൻ അച്ഛൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ പറയാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല. കാരണം പറഞ്ഞാലും അത്രയും എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട പി സി യുവരാജനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയോ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അവസരമുള്ള പുഴയ്ക്ക് അച്ഛന്റെ വിലയേറിയ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു.
പി സി ജോർജ് അല്ലേ, ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ? ഞാനേ പറയാനായിട്ട് വിട്ടുപോയ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ഈ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാ കേട്ടോ, ഈക്വാലിറ്റി. അത് അവിടെ ധനവാനും ദരിദ്രനും ഒന്നുമില്ല, സമ്പന്നനും ദരിദ്രനോ പണ്ഡിതനോ പാമരനോ ഒന്നുമില്ല. ആ ഈക്വാലിറ്റി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ യഹൂദനും യവനനും സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. അപ്പൊ ആ കല്യാണ വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന കല്യാണ വസ്ത്രം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാ. അപ്പൊ ഒരേപോലെ അവിടെ കാണപ്പെടണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പൊ അതിനകത്ത് നമ്മുടെ സമ്പന്നതയും അല്ലെ പാമരത്തോ അല്ലെങ്കിൽ പണ്ഡിതനും പാമരനോ എന്നുള്ള കാര്യമോ ദാരിദ്ര്യമോ അറിവോ കുടുംബമോ മഹിമയോ ഒന്നും ദൈവസന്നിധിയിൽ ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം കൂടെ ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ വിട്ടുപോയി, ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു.
ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോ ഇങ്ങനെ കേറി ഞാൻ ഇങ്ങനെ പലതും കേൾക്കാം, ഒരു പുതിയതായിട്ട് ഒന്നും ചെല്ലം പറഞ്ഞു തീർക്കണ്ട. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പോഴും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് പേരുകൾ വായിക്കുന്നത് ലീലാമ സാമുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, മറിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദൈവസന്നിധിയിൽ ഓർക്കാം, ഡയോണെ ഓർത്ത് പ്രാർത്ഥിക്കാം, സാലി, അതുപോലെ തന്നെ എവൻഗെലിൻ 8 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, നൊവേല, എഡിസൺ, ബാബു പുതക്കാലി, തോമസ് പള്ളിക്കൻ, അതുപോലെ തന്നെ 31 വയസ്സുള്ള ഒരു പെണ്ണ് സീരിയസ് ആയിട്ട് കിടക്കുന്നു, ആ സ്ത്രീയെ ആ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം, സജി, ജെറി തോമസ്, സൂസൻ, ഷാജി, ഡാനിയൽ ജോസഫ്, ആനി, മ്രിയമ്മ, ജോർജ്, മാത്യു, ജെസ്സി, പീറ്റർ, അതുപോലെ തന്നെ ആലീസ് ജോസഫ്, മറ്റൊരു ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, നമ്മൾ നിരന്തരം ഓർക്കാറുള്ള ജോയൽ, അതുപോലെ തന്നെ 8 വയസ്സുള്ള ഒരു ജോയലിനെ, അതുപോലെ അച്ഛന്റെ മകനായിരിക്കുന്ന ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് യുവ വൈദികര് അസുഖം ബാധിച്ച് ഇങ്ങനെ പ്രയാസത്തിൽ കഴിയുന്നു. ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും അവരുടെ പറയുന്നില്ല. ചെറുപ്പക്കാരായ വൈദികരാണ്, ക്യാൻസർ ഒക്കെ ബാധിച്ച് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ആ വൈദികരെ ദൈവസന്നിധിയിൽ ഓർത്ത സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 3 വയസ്സുള്ള ഒരു മോള് ഇപ്പം ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു ജിമ്മിലെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഈ സമയത്ത് നമുക്ക് മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ഒക്കെ ചെന്നിപ്പോൾ അധ്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേർപ്പ് നൽകുന്നതായിരിക്കും.
ബാറിക്കുമോർ, ഞങ്ങളുടെ സങ്കേതവും ബലവും ഞങ്ങളുടെ വഴി നടത്തിപ്പുകാരനും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് ദൈവം നൽകുകയും ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്റെ കണ്ടുവാൻ നിന്റെ രൂപം കണ്ട് തൃപ്തിപ്പെടുവാൻ സ്വർഗീയമായ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ആധ്യാത്മിക ഊർജം പകരുന്ന വചനത്തിന്റെ സ്വർഗീയമായ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി നൽകിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾ വായിക്കാറുണ്ട്. ദിനചര്യ പോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചിലപ്പോൾ ഞങ്ങൾ വായിക്കുന്നു. ആരാധനാലയത്തിൽ സംബന്ധിക്കുമ്പോഴും ഞങ്ങൾ പലതും പകുതി മനസ്സുകൊണ്ട് കേൾക്കുന്നു, ചിലതൊക്കെ ഹൃദയത്തിൽ തങ്ങുന്നു, ചിലതൊക്കെ പാളിപ്പോകുന്നു. പ്രാർത്ഥനാ സംഗമങ്ങളിൽ എത്തുമ്പോഴും ഞങ്ങൾ ഇതിന്റെ ആത്മാർത്ഥതയിൽ ഫലവത്തായി പങ്കെടുക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ ചൊല്ലി തീർക്കുന്ന ഓരോ കാര്യങ്ങളും അർത്ഥവത്തായാണോ ഞങ്ങൾ ചൊല്ലുന്നത്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുവാൻ ദൈവം ഒരുക്കുന്ന അനുഗ്രഹീതമായ ഒരു വിരുന്നിലേക്ക് ഞങ്ങളെ ഒക്കെ ദൈവം തമ്പുരാൻ ശ്രദ്ധേയമായി വിളിച്ചിരിക്കുന്നു. അതിനനുയോജ്യമായ വസ്ത്രവുമായി കടന്നു ചെല്ലുവാൻ ഞങ്ങളെ ദൈവം ക്ഷണിക്കുന്നു. കർത്താവെ, പലപ്പോഴും അത് തിരിച്ചറിയാതെ ലോകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന പല വിഭവങ്ങളിലേക്കും പല സദ്യകളിലേക്കും പല ആൾക്കൂട്ടത്തിലേക്കുമൊക്കെ ഞങ്ങൾ അറിയാതെ കടന്നു പോകുമ്പോൾ ദൈവം ഒരുക്കി വച്ചിരുന്ന വിഭവസമൃദ്ധമായ ആ സദ്യയെ ഞങ്ങൾക്ക് ഓർക്കുവാനും ആരാണ് ഞങ്ങളെ ക്ഷണിച്ചതെന്ന് ഓർക്കുവാനും എന്താണ് അതിന്റെ ഉദ്ദേശമെന്നോ ചിന്തിക്കാതെ ഞങ്ങൾ പലപ്പോഴും പാളിപ്പോയിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള ഒരു വലിയ മുഖാന്തരം പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം വേദപുസ്തകത്തെ പഠിക്കുവാൻ, ഇപ്രകാരം വിശുദ്ധ ബലിയെ ഞങ്ങൾക്ക് വിചിന്തനം ചെയ്യുവാൻ, ഇത്തരം ആരാധനയിൽ ആത്മാർത്ഥമായി സംബന്ധിക്കാനുള്ളത് ഒരുക്കം ഞങ്ങൾ ഗ്രഹിപ്പാൻ അത് മുഖാന്തരമായതോർത്ത് ഞങ്ങൾ പ്രത്യേകമായി ഇതിനെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കണമേ. അപ്പോഴും ഞങ്ങൾ വിശുദ്ധ ബലിയിൽ പുരോഹിതന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. വചനത്തെ നന്നായി വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പിതാക്കന്മാർക്കും വൈദികർക്കും കഴിവ് കൊടുക്കണമേ. അപ്രകാരമുള്ള കഴിവ് എല്ലാ വൈദികർക്കും ലഭ്യമായി. അതനുസരിച്ച് വൈദികരും അത് കേട്ട് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമായി ഞങ്ങളെല്ലാം ദൈവം തമ്പുരാൻ മാറ്റുവാൻ ഇത് മുഖാന്തരമാക്കണമേ. കർത്താവ്, ഇന്ന് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പ്രത്യേകം ദൈവസന്നിധിയിലേക്ക് 4 പേരുടെ വിശ്വാസ പ്രകാരം തളർവാദ രോഗിയെ സമർപ്പിച്ചതുപോലെ ഇന്നതിൽ സംബന്ധിക്കുന്ന മുഴുവൻ വിശ്വാസ സമൂഹത്തിന്റെയും ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളിവിടെ വായിച്ചതായ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും പരിശുദ്ധ ബാവാ തിരുമേനിയെയും ഞങ്ങളുടെ എല്ലാ തിരുമേനിമാരെയും വൈദിക സഹോദരങ്ങളെയും പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിവിടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച യുവ വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ സൗഖ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഞങ്ങളുടെ മഹത്വമോ ഞങ്ങളുടെ നന്മയോ കൊണ്ട് കണ്ടിട്ടല്ല എന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകണമേ. പലപ്പോഴും ഈ മഹാമാരി കടന്നു വന്നുവെങ്കിലും ഞങ്ങളെ അത് വ്യക്തമായി സ്പർശിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾക്ക് അതിന്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടല്ലോ. എങ്കിലും ദൈവമേ, അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ശിരസുകളെ നമിക്കുന്നു. നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവരുൾപ്പെടുന്ന ദേശങ്ങളെയും അവരുടെ ദേവാലയങ്ങളെയും ദൈവമക്കളെയും എന്നതിൽ സമ്മേളിച്ച എല്ലാ വിശ്വാസ സമൂഹത്തെയും സഭാഭേദമന്യേ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണമേ. വചനം ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതമായി വ്യാഖ്യാനിച്ചതെന്ന് പി സി ജോർജ് അച്ഛനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും പ്രത്യേകം അവിടുന്ന് മാനിക്കുകയും കരുതുകയും ചെയ്യണമേ. ഇതിനുവേണ്ടി ഈ കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും അവരുടെ വിലയേറിയ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, വിവാഹ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും വായിച്ചു കേൾക്കുന്നത് ദൈവം നമ്പുരാന്റെ വരവിനെ കുറിച്ചാണല്ലോ. ആ വരവ് ഈ ദിവസമുണ്ടാകും എന്നുള്ളതിനേക്കാൾ ഏത് സമയത്തെത്തിയാലും ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോ ആഴ്ചയിലെയും ദൈവവചന ചിന്തകൾ അനുഗ്രഹീതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും സകല ബുദ്ധി കൊണ്ട് നിറയ്ക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ദൈവജ്ഞാനമാകുന്ന ബുദ്ധിയിൽ ഞങ്ങളെ നിറച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ കേട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോകജ്ഞാനത്തേക്കാൾ ദൈവജ്ഞാനം ഞങ്ങളിൽ കവിഞ്ഞ് നിറയുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ. പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ആത്മാർത്ഥമായി അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ദൈവകൃപയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് ലഭിക്കണമേ. മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവർ തീരണമേ. വിശ്രമ ജീവിതം നയിക്കുന്നവരെയൊക്കെ ദൈവം തമ്പുരാൻ തന്റെ കരവലയത്തിൽ കാത്തുകൊള്ളണമേ. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ ഉള്ളംകൈയിൽ പരിപാലിക്കണമേ. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിവിധ ദുരിതങ്ങളാൽ കുടുംബജീവിതം ദുസ്സഹമായിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം അവിടുന്ന് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടും അവരുടെ കുടുംബങ്ങളോടും, നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ രോഗികളോടും അവരുടെ ആവശ്യങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പി സി വർഗസിനോട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന വന്യ മാമരസൻ, വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ എന്റെ അച്ചറ്റ് ചോലയുടെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പേരോർത്തവരും അല്ലാത്തവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവനമ്മൻ ഉയരങ്ങളിൽ നിന്ന് എല്ലാ കൃപകളും വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനമ്മൻ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.